رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، تلاوة مجالس رمضان ده 26th episode ليك إلا ما أني بركشكركم هدين نرنيا سواغدا. الحمد لله برشدة ماي رمضان ده 26th പകലിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ റമദാൻ സമ്പൂർണമായും ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏതൊക്കെ പാപങ്ങളും തിന്മകളുമുണ്ടോ അതെല്ലാം ഈ റമദാൻ കൊണ്ട് പൊറുക്കപ്പെടുന്ന വിധം അല്ലാഹു ഈ റമദാനിനെ യാത്രയാക്കാൻ നമ്മളെയൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാരണം റമദാൻ സമാഗതമാവുകയും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആ റമദാനിനെ യാത്രയാക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് വളരെ വിദൂരത്താകുന്നതിന്
കാരണമാകുന്നുണ്ട്.
വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അള്ളാഹു അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മളെ സലാമത്തിലാക്കും. ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് ഹൃദയശുദ്ധരായി റമദാനിനെ യാത്രയാക്കാൻ നമ്മയൊക്കെ അള്ളാഹു തുണച്ചനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ പെരുന്നാളിനെ വരവേൽക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയാൽ. കാരണം ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയവർക്കാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വകയുള്ളൂ എന്ന് മഹാന്മാർ പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ഈ വർഷം എന്ന് പറഞ്ഞാൽ കോവിഡ് വർദ്ധിച്ചുവെന്ന
സാഹചര്യം കൂടിയാണ്.
എല്ലാവർക്കും
ഭൗതികമായി അങ്ങനൊരു പ്രശ്നം കൂടി,
പള്ളിയിൽ ഒരുമിക്കാൻ കഴിഞ്ഞോണമെന്നില്ല, അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ.
ഏതായിരുന്നാലും വളരെ സന്തുഷ്ടരായി പെരുന്നാളിനെ വരവേൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാണ്. അതീവ സന്തുഷ്ടരായി സ്വർഗത്തിലെത്താനും അല്ലാഹു നമ്മെ തുണക്കട്ടെ. ഇൻഷാല്ലാ. ഇന്നത്തെ ദിവസം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഓതി തുടങ്ങിയ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇൻഷാല്ലാ. അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളുടെ പാരായണം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت إن كان على الهدى أو أمر بالتقوى. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى. كلا لئن لم ينتهي لنسفعا بالناصية. ناصية كاذبة خاطئة. فليدع ناديه. سندع الزبانيه. كلا لا تطعه واسجد واقترب.
سبحان الله والحمد لله ولا اله الا الله والله اكبر. صدق الله مولانا العلي العظيم. അവസാന ഭാഗം വരെ
ഓതിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. വളരെ സുന്ദരമായ പാരായണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ആമീൻ.
ഈ സൂറത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയ ചില ഭാഗങ്ങൾ
പൂജകളുമായി
ബന്ധപ്പെട്ട
അതിൽ നമ്മൾ എഴുത്തിയിട്ടില്ല എന്നൊക്കെ പറയാമെന്ന രീതിയിൽ ബാക്കി വെച്ചതാണ്.
അത് എവിടെയായിരുന്നു?
അവിടെ മുതൽ അങ്ങോട്ടാണ്.
അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന് അരികിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നബി തങ്ങളുടെ തലയിൽ വന്ന് ചവിട്ടി നബിയെ അവഹേളിക്കാനും ഉപദ്രവിക്കാനും മനസ്സിൽ മോഹം കൊണ്ട് നടന്നിരുന്നു അബൂ ജഹൽ. ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നു, അബൂ ജഹലിന് വലിയ ധിക്കാരൻ നബി തങ്ങളോടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം നബി തങ്ങളുടെ ശിരസിന് മുകളിൽ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയതും അവിടെ തല ഉയർത്താൻ പ്രയാസപ്പെടുന്ന നബി തങ്ങളെ രക്ഷിച്ചത് സ്വന്തം മകളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായിരുന്നു. എന്തൊക്കെ ചരിത്രത്തിൽ വളരെ പ്രധാന എല്ലാവർക്കും അറിയുന്നതാണ്. അബൂജഹലിൻ്റെ ധിക്കാരം എന്ന് പറയുന്നത് നബിതങ്ങളെ പരസ്യമായി ജനങ്ങൾക്കിടയിൽ അവഹേളിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അയാളുടെ കൂട്ടാളികൾ അവർക്കിടയിൽ ഇത്തരം കോമാളി കാണിച്ച് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുക, അതിൽ ആനന്ദം കണ്ട്
അതിലൊരു ഹീറോ ആയിട്ട് മാറുകയിടയിൽ
അവർക്കിടയിൽ ഹീറോയായി മാറുക എന്നത് ഒരു വേള അദ്ദേഹം നബിതങ്ങളെ സുജൂദിൽ കിടക്കുമ്പോൾ ഉപദ്രവിക്കാനായി ഓടിയെടുത്തു. പക്ഷേ നബിയുടെ സമീപത്തേക്ക് എത്തലും അദ്ദേഹം വന്നതിനേക്കാളും വേഗത്തിൽ തിരിച്ചോടി എന്നത് കാണാൻ കഴിയുന്നുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ നബിതങ്ങളെ സുജൂദിൽ കിടക്കുന്ന നബിതങ്ങളുടെ അരികിലേക്ക് പാഞ്ഞെടുക്കുന്നത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ അതിനേക്കാളും വേഗത്തിൽ തിരിച്ച് മടങ്ങുന്നതും കാണുന്നു. സ്വാഭാവികമായി അവരിങ്ങനെ കാത്തിരിക്കുക നബിതങ്ങൾ നബിതങ്ങളെ സുജൂദിൽ കിടക്കുമ്പോൾ തല ചവിട്ടി നബിതങ്ങളെ ദ്രോഹിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ കാത്തിരിക്കണം. പക്ഷേ അതിനൊരു അവസരം ഉണ്ടായില്ല. ആ അവസരം നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാഴ്ചക്കാരാകുന്ന മറ്റു കൂട്ടാളികൾ ഇളിഭ്യരാകും. അവർ ചോദിക്കുന്നു അബൂ ജഹലിനോട് എന്തു പറ്റി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ പൊട്ടിത്തെറിക്കാൻ പോവുമായിരുന്നു, ഞാനതുകൊണ്ടാണ് തിരിച്ചു പോന്നത് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നബിതങ്ങളുടെ നബൂവത്തിനെയും റിസാലത്തിനെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പോന്ന ഒരുപാട് അനുഭവങ്ങൾ ഇയാൾക്ക് നേരിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ. അതിന് കാരണമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അബൂജഹൽ വരുന്ന സന്ദർഭത്തിൽ അവനെങ്ങാനും എൻ്റെ അടുത്തേക്ക് എത്തുമായിരുന്നെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കുമായിരുന്നു. കാരണം മലക്കുകൾ അവിടെ, മലക്കുകളുടെ സാന്നിധ്യം, മലക്കുകളുടെ സംരക്ഷണം അവിടെ ഉണ്ട്. മലക്കുകൾ അവനെ ചിന്ന ഭിന്നമാക്കി തെരിപ്പണമാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്ത ദുരന്തമായിരുന്നു തീർച്ചയായിരുന്നാലും. അപ്പോൾ ആ ഒരു ഘട്ടം നബിയുടെ ചരിത്രത്തിൽ, അബൂജഹലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങൾ. നബിതങ്ങൾക്ക് സംരക്ഷണം കിട്ടുകയും അബൂജഹൽ തടയപ്പെടുകയും ചെയ്ത വേറെയും ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അബൂജഹലുമായി ഇടപാടുണ്ടായ ഒരാൾക്ക് അബൂജഹലിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഖ്യ
കടം വാങ്ങിട്ട് കൊടുക്കാത്ത
കിട്ടാതെ വന്നപ്പോൾ അതിന് തീർപ്പുണ്ടാക്കാൻ അയാൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അബൂജഹലിൻ്റെ കൂട്ടാളികൾക്കിടയിലേക്ക് തന്നെയാണ് അയാൾ വരുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു കാശ് കിട്ടാനുണ്ട് ഇന്ന ആളിൽ നിന്ന്, നിങ്ങളത് സംഘടിപ്പിച്ച് തരുമോ? അങ്ങനെയാണല്ലോ സാധാരണ, നമ്മൾക്ക് നേരിട്ട് ചോദിച്ച് വാങ്ങാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ സഹായം തരും. ഇന്ന ആളിൽ നിന്ന് എനിക്ക് കാശ് കിട്ടാനുണ്ട്, നിങ്ങൾ വാങ്ങിത്തരുമോ എന്ന രീതിയിൽ. ഈ നബിതങ്ങളെ ദ്രോഹിക്കാനും നബിതങ്ങളെ അവഹേളിക്കാനും തക്കം പാർത്തിരിക്കുന്ന കൂട്ടാളികൾക്കിടയിലേക്കാണ് അബൂജഹലിൽ നിന്ന് പണം തിരികെ കിട്ടണമെന്ന ആവശ്യവുമായി ഒരാൾ വന്ന് സമീപിക്കുന്നത്. ഈ കൂട്ടാളികൾ സ്വാഭാവികമായിട്ടും അവസരം മുതലെടുത്തു. അവർ ചെയ്തത് എന്താണ്? അങ്ങനെ ഈ പറയപ്പെട്ട വ്യക്തിയിൽ നിന്ന് കാശ് വാങ്ങിച്ചു തരാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല, അത് ഇന്ന ആൾക്കേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം മറ്റൊന്നാണ്, കാര്യം
തങ്ങളെ ഒന്ന്
നിസ്സാരനാക്കുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഈ പാവം ചൊല്ലുന്നു. നബി തങ്ങളോട് അബൂജഹലിൻ്റെ വിഷയത്തിൽ പരാതി പറയുന്നു. പാവപ്പെട്ട ഈ മനുഷ്യനെ സഹായിക്കാൻ നബി തങ്ങൾ ഒരുങ്ങുന്നു. അദ്ദേഹം ആ വ്യക്തിയെ കൂട്ടി നബി തങ്ങൾ അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വാതിൽ മുട്ടുന്നു. അബൂജഹൽ നബി തങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് പരമധിക്കാരത്തോടു കൂടി ഈ അവസരം നബിയെ എന്തും ചെയ്യാമെന്ന അദ്ദേഹം വാതിൽ തുറന്നു വന്നു എന്നാ ചരിത്രത്തിൽ കാണാൻ കഴിയും. വന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മാത്രയിൽ അദ്ദേഹം എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ആരാഞ്ഞ് വീട്ടിനകത്തേക്ക് പോയി ഈ വന്ന വ്യക്തിയുടെ പണം
തീർത്ത്
മടങ്ങി. ഇത് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന കൂട്ടാളികൾ അമ്പരക്കുകയാണ്. മറ്റൊരവസരത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കപ്പെട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞ മറുപടിയുണ്ട്, ഞാനായതുകൊണ്ട് ആ പണം എടുക്കൊടുക്കാനുള്ള ത്രാണി കാണിക്കാൻ ഞാനുണ്ടായി. നിങ്ങളോ മറ്റോ ആണെങ്കിൽ ഒരു പക്ഷേ ബോധം കെട്ടു വീഴുമായിരുന്നു, ജീവിക്കാൻ പോലും നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. കാരണം അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു ചുമലുകളിലും അല്ലേ സിംഹങ്ങളുടെ സാന്നിധ്യം അദ്ദേഹത്തിന് കാണാനായി എന്നതാണ്. ഇത്രയൊക്കെ നബി തങ്ങളുടെ നുബുവത്തിനെയും റിസാലത്തിനെയും അംഗീകരിക്കാനുള്ള അവസരങ്ങൾ, ഉൾക്കൊള്ളാനുള്ള അവസരങ്ങൾ നേർക്ക് നേരെ സ്വന്തം അനുഭവം ഉണ്ടായിട്ട് പോലും നബി തങ്ങൾ അംഗീകരിക്കാൻ
തയ്യാറാകാണ്.
അതൊരു വല്ലാത്ത ദുരന്തമാണ്. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അബിദിനെ തടയാൻ അയാൾ ശ്രമിച്ചില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായില്ലേ എന്നത് അല്ലാഹു ചോദിക്കുകയാണ്.
വീണ്ടും അറായിത്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്‌വാ
അറായിത്ത അല്ലദി യൻഹ അബ്ദൻ ഇദാ സല്ല, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിമയെ തടയുന്നവനെ താങ്കൾ കണ്ടില്ലയോ എന്ന്
മുടക്കുക.
അത് ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അറായിത്ത ഇൻ കാന അലൽ ഹുദാ, അതും ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നബിതങ്ങളെ കുറിച്ചാണ്. ഇൻകാന അലൽ ഹുദ, അതും ഈ വ്യക്തി സന്മാർഗത്തിലായിരിക്കയാണെങ്കിൽ, ഔ അമറബി തഖ്വ, അല്ലെങ്കിൽ തഖ്വ കൊണ്ട് ഭയഭക്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഉത്ബോധനം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണെങ്കിൽ, ഈ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിസ്കരിക്കുന്നത് തടയുന്ന
അവസ്ഥ എന്താണ്?
എന്തൊരു ഹതഭാഗ്യമാനാണ്. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. റസൂലിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ നിസ്കാരം മുടക്കുകയും അതിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുക എന്നത് വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചത്. എന്നിട്ട് ഈ തരത്തിലുള്ള വേലകൾ, അദ്ദേഹത്തിൻ്റെ അതിക്രമങ്ങൾ, അത് അവസാനിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആക്രോശമാണ് അടുത്ത ആയത്തിൽ
കാണുന്നത്.
അല്ലേ അയാള് കളവ് പറയുകയും ഈ സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുകയാണെങ്കിൽ അതെന്തൊരു ഹതഭാഗ്യമാണ്. അലം യഅലം ബി
അന്നല്ലാഹ,
ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്ന് അവൻ
അറിഞ്ഞിട്ടില്ലേ?
ഇതൊക്കെ അള്ളാഹു കാണും, അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഇതൊക്കെ അവൻ ഈ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് അയാൾ കാണുന്നില്ലേ എന്ന് അദ്ദേഹത്തെക്കുറിച്ച്, അബൂജഹലിനെ കുറിച്ച് ഖുർആൻ ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ കാര്യം അങ്ങനെയല്ല. ല ഇല്ലം യന്തഹി, അയാളിത് അവസാനിപ്പിച്ചില്ല എങ്കിൽ, ലനസ്ഫഅം ബിന്നാസിയ, ലനസ്ഫഅൻ എന്ന് പറഞ്ഞാൽ ലനസ്ഫഅം ബിന്നാസിയ, അയാളുടെ മൂർധാവിൽ പിടിച്ച് നമ്മൾ അയാളെ വലിച്ചഴക്കും എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. അതുതന്നെ എങ്ങനെയുള്ള മൂർധാവാണ്? നാസിയത്തിൻ കദിബത്തിൻ ഖാത്തിഅ, കളവ് പറയുന്ന തെറ്റ് ചെയ്യുന്ന മൂർധാവ്. സ്വാഭാവികമായിട്ടും ആ ശിരസ് കൊണ്ട് നടക്കുന്ന വ്യക്തി അങ്ങനെയുള്ള
രീതിയിലാണ്
ആ പറയുന്നത്. നാസിയത്തിൻ കദിബത്തിൻ ഖാത്തിഅ, തെറ്റ് ചെയ്യുകയും അതേപോലെ കളവ് പറയുകയും, നിർഭയം കളവ് പറയുക, തെറ്റ് ചെയ്യുക, ഇത് ഒരു ഹീറോയിസമായി ജീവിതത്തിൽ പുലർത്തിപ്പോകുന്നൊരു വ്യക്തി അയാളുടെ മൂർധാവ് പിടിച്ച് വലിച്ചിഴക്കും. ഫലിയദുനാദിയ, അവൻ അവൻ്റെ കൂട്ടാളികളെ അവൻ വിളിക്കട്ടെ,
അവൻ വേണമെങ്കിൽ നമ്മൾ വിളിക്കട്ടെ,
സനദുസബാനിയ, നമ്മൾ സബാനിയാക്കളെ വിളിക്കും, അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, നമ്മൾ സബാനിയാക്കളെ വിളിക്കും. സബാനിയത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം മലക്കുകളാണ്. ഈ മലക്കുകളെ വിളിക്കുമെന്ന് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ആ മലക്കുകളുടെ
ഭാഗത്ത്,
അതിശക്തരായ
നേരിയ കൃപകളുണ്ടാവില്ല, ശക്തമായ മനസ്സ്,
അതെ അതെ, കഠിന മനസ്സുള്ള ആളുകളാണ്, ദുഷ്ടരാണെന്ന് അതുകൊണ്ട് അവരെ വിലയിരുത്താൻ പറ്റില്ല. ആ സ്വഭാവത്തിലാണ് അവരുടെ പ്രകൃതം തന്നെ. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട.
അങ്ങനത്തെ സബാനക്കളെ നമ്മൾ വിളിക്കും,
അതിശക്തരായിട്ടുള്ള മലക്കുകളെ നമ്മൾ വിളിക്കും. നിബിതങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, കല്ലാ, കാര്യങ്ങളൊന്നും നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല. ലാ തുത്തിഴഹു, അവന് നിങ്ങൾ വഴിപ്പെടേണ്ട. വസ്ജുദ്, നിങ്ങൾ സുജൂദ് ചെയ്തോളൂ. വഖ്തരിബ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. ഏതാണ്ട് ഈ സൂറത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഈ ഒരു വ്യക്തിയിൽ
അധിഷ്ഠിതമാണ്,
എല്ലാമാണ് ഈ ഇതിൽ വന്നിട്ടുള്ളത്.
ഇവിടെ ഈ പിന്നെ ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ ലാ തുത്തി,
അതിനു മുമ്പ് വേറൊരു കാര്യം ഇതിൻ്റെ ആശയത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് പറയാനുള്ളൊരു കാര്യം, ഒരു പക്ഷേ വെറുതെ എങ്കിലും ഒരു സംശയം തോന്നാവുന്നൊരു ഭാഗം എന്ന് പറയുന്നത്, ഫലിയദുനാദിയ, അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, സനദുഴു സബാനിയ, നമ്മൾ സബാനിയാക്കൾ
വിളിക്കും,
നമ്മൾ സബാനിയാക്കൾ വിളിക്കും, അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ എന്ന ആ ഒരു പ്രയോഗം. അള്ളാഹുവിനെന്തിന് ഈ സബാനിയാക്കളെ വിളിക്കേണ്ട കാര്യം,
ഒറ്റക്ക് ചെയ്താൽ പോരെ
എന്ന
രീതിയിൽ സംശയങ്ങൾ വരും തീർച്ചയായിട്ടും.
ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്നൊരു ഭാഗത്ത് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അവർ ചതി ചെയ്തു, അള്ളാഹുവും ചതി ചെയ്തു, അള്ളാഹു ചെയ്യുന്ന ചതിയാണ് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നുണ്ട്. അത് എന്താ പറയുക, ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രതികാര പ്രയോഗം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അങ്ങനെ ഉണ്ടല്ലോ, അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, നമ്മൾ നമ്മളെ ആളുകളെ വിളിക്കും എന്ന ഒരു പ്രയോഗത്തിലാണത്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സബാനിയാക്കളുടെ ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് കാര്യങ്ങളും ചെയ്യുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ.
അതെ അതെ,
അള്ളാഹു നേരിട്ടല്ലോ പ്രവാചകന്മാരിലേക്ക് വഹി എത്തിക്കുന്നത് ജിബ്രീൽ മുഖേനയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും
ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കട്ടെ, മലക്കുകൾ
അവരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ ഔന്നിത്യവും ആ ഒരു അധീശത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ.
തീർച്ചയായിട്ടും
എല്ലാ മണികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അധികാരത്തിലിരിക്കുന്ന ഒരാൾ അത് തന്നെയാണല്ലോ അള്ളാഹു. അള്ളാഹുവിൻ്റെ ഓരോ കർത്തവ്യങ്ങളും ഇതുപോലെ മലക്കുകളിലൂടെ മറ്റു പല ആളുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധിക്കാരികളായ ആളുകളെ നരകത്തിലേക്ക് വലിച്ചിഴക്കാൻ ഇത്രയും കഠിന മനസ്കരായിട്ടുള്ള മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവനെ നരകത്തിലേക്ക് വലിച്ചിഴക്കും
എന്നൊരു
ആക്രോശം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതൊക്കെ കേൾക്കാൻ അബൂജഹൽ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും അബൂജഹലിന് ഈ പരാമർശങ്ങൾ കേട്ടുകൊണ്ടൊന്നും അതിൽ മനസ്സുമാറാൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല.
ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
ഏതായിരുന്നാലും ഈ സൂറത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. അതായത് ഈ തക്കബ്ബുർ, മൻ കാന ഫി ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബർ,
മിൻ കിബർ,
കിബറിൻ്റെ ഒരു ഒരു തരി മനസ്സിലുണ്ടായാൽ തന്നെ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ കിബർ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, ഈമാനും തക്കബ്ബറും ഒരുമിച്ച് ചേരുന്നതല്ല ഒരിക്കലും. എന്താണ് കിബർ? ബത്തറുൽ ഹഖി വഗംതുന്നാ,
സത്യത്തെ മറച്ചു വെക്കുക, അതിനെ ധിക്കരിക്കുക,
ധിക്കരിക്കുക.
ഇവിടെ
ശരിക്കും പ്രകടമാകുന്നുണ്ട്. അബൂജഹലിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം നിബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒട്ടൊരുപാട് അനുഭവങ്ങൾ പ്രത്യക്ഷത്തിലും അല്ലാതെയും ഒക്കെ കാണുകയും അതിനൊക്കെ സാക്ഷിയാവുകയും ചെയ്തിട്ട് പോലും അതിനെ തൻ്റെ ധിക്കാരം എന്ന ധാർഷ്ട്യം കൊണ്ട് മറച്ചു വെച്ചു, സത്യത്തെ മറച്ചു വെച്ചു.
അതെ അതെ,
ആ തക്കബ്ബറാണ് അദ്ദേഹത്തെ ആ വഴിയിലേക്ക് എത്തിച്ചത് എന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ബദർ യുദ്ധം പോലും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമായിരുന്നു. അബൂ സുഫിയാൻ രക്ഷപ്പെടുന്നു, തൻ്റെ കച്ചവട ചരക്കുകളുമായി രക്ഷപ്പെട്ട് മദീന മക്കയിലെത്തിയിട്ടും സൈന്യങ്ങളോട്, ഖുറൈശി സൈന്യത്തോട് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും മടങ്ങാതെ അവരെ യുദ്ധമുഖത്തേക്ക് വലിച്ചയച്ച് കൊണ്ടുവന്നത്
അബൂജഹലായിരുന്നു.
വലിയ പരാജയം ഏറ്റു,
അതിൻ്റെ മറുപടി കിട്ടുകയും ചെയ്തു. അധികാരത്തിൻ്റെ തിക്തഫലം ബദറിന് തന്നെ കിട്ടി,
കൃത്യമായി
അവസാനം കഴിഞ്ഞു.
അവസാനം കഴിഞ്ഞു അതന്നെ. ഏതായിരുന്നാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇത് മാത്രമാണ്, ധാർഷ്ട്യവും ഒന്നിനും ചേർന്നതല്ല, ഒരിക്കലും വിശ്വാസിക്ക് ചേർന്നതല്ല എന്നത് തന്നെയാണ്. ഇനി ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ആശയതലങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇതിലെ പാരായണ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ധാരാളം ഏറെക്കുറെ പിന്നെ മണിക്കേണ്ട സ്ഥലങ്ങൾ,
സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ഒക്കെ നിയമങ്ങൾ അടിക്കടി
അടിക്കടി വരുന്നുണ്ട്. അതിൽ തന്നെ വെളിവാക്കേണ്ട സ്ഥലങ്ങളും മണിക്കേണ്ട സ്ഥലങ്ങളും വേറെ
വരുന്നുണ്ട്.
ഇപ്പോ നോക്കൂ, അറഅയ്ത അറഅയ്ത അല്ലദി യൻഹ
യൻഹ
യൻഹ,
അവിടെ സാധാരണയാണ്
വന്നു ശേഷം ഹ
ആണ്. അപ്പോൾ ഇഹ്റാറ ചെയ്യേണ്ടതാണ്
അവിടെ ആ നൂനെ നമ്മൾ ഒന്ന്
അറഅയ്ത അല്ലദി യൻഹ
അങ്ങനെ ഓതരുത്,
തെറ്റാണ്, അങ്ങനെ ഓതാൻ
പാടില്ല. അതിനെ അബദൻ ഇദാ, അബദൻ ഇദാ,
അവിടെയും വെളിവായാണ് ഉച്ചരിക്കുന്നത്, തൻവീനിനെ വെളിവായി ഉച്ചരിക്കുന്നത്, അബദൻ ഇദാ സല്ല.
അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതുപോലെ ഔ അമറ ബി തഖ്‌വ ബി തഖ്‌വ 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 അല്ല ബി തഖ്‌, ആ ഖാഫിന് ഒരു മുഴക്കം കൊടുക്കണം എന്ന്
ഖൽഖലത്ത്
ഖൽഖല എന്ന് പറയുന്ന അത് വേറെയുണ്ട്. പിന്നെ അത് സ്വന്തമായിട്ട്
വഖ്തരിബ്
ഖൽഖല ചെയ്യേണ്ട സ്ഥലങ്ങള്. പിന്നെ ഈ അവസാനിക്കുമ്പോ കല്ലല തുത്വഹു വസ്ജുദ്, അവിടെ ഒരു വര കാണുന്നുണ്ടല്ലോ മേലെ, അത്
സുജൂദിന്റെ
സ്ഥലം,
തിലാവത്തിന്റെ സുജൂദ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ മുസ്ഹഫില് അങ്ങനെയുള്ള അടയാളം.
ഖുർആനിൽ അങ്ങനെ ഏകദേശം 10-14 സ്ഥലങ്ങളുണ്ടാവും,
സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്.
അപ്പൊ ഇനി ഒരാൾക്കത് ഓതിക്കൊണ്ടിരിക്കുക സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അയാളിപ്പം അതിന് പകരം എന്താ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
നേരത്തെ ഉസ്താദ് ചെയ്ത പോലെ തന്നെ ചൊല്ലിയിട്ട് അതിന്റെ പകരം നിൽക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.
നാല് തവണ ചൊല്ലിയിട്ട് അല്ലേ
സുജൂദ്. സുജൂദിനെ കുറിച്ച് ഒന്ന് പറയേണ്ടതാണ്, അതായത് നിസ്കാരത്തിലുള്ള സുജൂദും അല്ലാത്തപ്പോഴുള്ള
സുജൂദും
രണ്ടും വ്യത്യസ്തങ്ങളാണല്ലോ. നിസ്കാരത്തിൽ ഈ ഇത്തരം തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ഭാഗങ്ങളെ ഓതുന്ന ഒരു വ്യക്തിക്ക് അവിടെ സുജൂദ് ചെയ്യാനുള്ളത് അയാൾ ഖിയാമിലായിരിക്കും, ഏതായിരുന്നാലും നൃത്തത്തിലാണ് ഖിറാത്തിൻ്റെ ഈ ഭാഗങ്ങൾ വരുന്നത്, മറ്റുള്ള ഒരു അവസ്ഥയിലും അതില്ലല്ലോ. നിന്നുകൊണ്ടിരിക്കെ ഖിറാത്തിൽ ഇങ്ങനെയുള്ള ഭാഗം വരുന്നു, തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ഏതെങ്കിലും ആയത്ത്, ഒരു ഉദാഹരണം ഈ ഭാഗം ഓതിക്കഴിയുമ്പോൾ ആ സുജൂദ് ചെയ്യേണ്ട സ്ഥാനത്ത് അയാൾ ഖിയാമിൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോകുന്നു, സുജൂദ് ചെയ്യുന്നു, അതേപോലെ തിരിച്ച് ഖിയാമിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് നിസ്കാരത്തിലെ സുജൂദിൻ്റെ ക്രമം, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ.
നിസ്കാരമല്ലാത്തപ്പോഴുള്ള ഓത്തിൽ വരുന്ന
ഇവിടെ തന്നെ ഖിയാമിലേക്ക് തിരിച്ചെത്തിയ ഇയാൾക്ക് പിന്നെ സാധാരണ പോലെ നിസ്കാരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാം, അതായത് റുക്കുഴ് പിന്നെ എഴുത്തിയതാൽ അങ്ങനെ ബാക്കി എന്താണോ നിസ്കാരത്തിൽ ഇനി അവശേഷിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. നിസ്കാരമല്ലാത്തപ്പോൾ, നിസ്കാരമല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ ഈ ഭാഗങ്ങൾ ഓതുമ്പോൾ ചെയ്യാനുള്ളത് ഉദു ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. സുജൂദ് ചെയ്യുന്നവന് ഉദു ഉണ്ടായിരിക്കും, ഖുർആൻ ഓതുന്നവന് ഉദു ഉണ്ടായാലും നിർബന്ധമില്ല, മുസ്ഹഫ് തൊടാനും ചുമക്കാനും ഉദു ഉണ്ടായിരിക്കണം തീർച്ചയാണ്. അപ്പോൾ മുസ്ഹഫിലല്ലാതെ കാണാതെയോ മറ്റോ ഉദു ഇല്ലാതെ ഒരാൾ ഓതുകയാണെങ്കിൽ സുജൂദ് ചെയ്യാൻ ഒരിക്കലും നിർവാഹമില്ല. അയാൾക്ക് ആദ്യം എന്തുണ്ടായിരിക്കണം? ഉദു ഉണ്ടായിരിക്കണം എന്നത് കൂടെ പറയേണ്ടതില്ലല്ലോ, ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഉദു ഉള്ള ഒരാളായിരിക്കെ അയാൾ ഖുർആൻ ഓതുന്നു, ഇങ്ങനെ ഒരു ഭാഗം അയാൾ ഓതിക്കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാനുള്ളത് വേഗം തക്ബീർ ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് പോലെ തക്ബീർ കിട്ടുക. അവിടെ ഒരു നിയ്യത്തുണ്ടായിരിക്കേണ്ടത് തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്നതാണ്. ഇത് നിസ്കാരമല്ല, പകരം സുജൂദ് മാത്രമാണ്.
ഈ സമയത്ത് ചില ആളുകൾ വിവരമില്ലാത്ത കൊണ്ടായിരിക്കാം ഖുർആൻ നിലത്ത് വെച്ചിട്ട് സുജൂദ് ചെയ്യുന്ന ആളുകൾ,
പള്ളികളിൽ വെച്ചൊക്കെ പിന്നെ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്ന കാണാറുണ്ട്. ഒരു ബഹുമാനവും കാണിക്കാതെ മുസഹഫ് നിലത്ത് വെക്കുന്നു. അവർ
അതായത് സുന്നത്തായ കാര്യത്തിന് വേണ്ടി നിഷിദ്ധമായ കാര്യം
ചെയ്യുന്നു. വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. വേണ്ടത് ബഹുമാനിക്കപ്പെടുന്നു എന്ന വിധം ഈ മുസഹഫിനെ എവിടെയെങ്കിലും വെക്കണം.
ഒരു ഉയർന്ന സ്ഥലം, ഉയർന്ന സ്ഥലം, എല്ലാവരും കയ്യിൽ കൊടുക്കുക. വുളെ
നമ്മൾ ഇരിക്കുന്ന അതേ നിലയിൽ നമ്മുടെ ഗുഹ്യ ഭാഗം നിലത്ത് വെക്കുന്നുണ്ട്. അതേ ഭാഗത്ത് അതേ പിന്നെ ലാഘവത്തോടു കൂടി മുസഹഫിനെ വെക്കുക എന്നത് തീർത്തും കുറ്റകരമായൊരു സംഗതിയാണ്. അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം.
തീർച്ചയായിട്ടും
ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അതൊരു ഉണർത്തലാവട്ടെ.
അതെ അതെ,
ഒരു ഉയർന്ന ഭാഗത്ത് സ്റ്റൂളിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ കസേരയുടെ മുകളിലോ എവിടെയെങ്കിലും ഒരു ഉയർന്ന ഭാഗത്ത് ബഹുമാനിക്കപ്പെടുന്ന വിധം അതിനെ വെച്ചുകൊണ്ട് വേണം സുജൂദിലേക്ക് പോകാൻ. ഏതായിരുന്നാലും അതിൻ്റെ രൂപം ഒന്ന് പറഞ്ഞു തീർക്കാം നമുക്ക്. തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് ചെയ്തുകൊണ്ട്, തിലാവത്തിൻ്റെ സുജൂദിനെ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അൽ തക്ബീറത്തുൽ ഇഹ്റാം, എന്നിട്ട് അയാൾ നേരെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദ് കഴിഞ്ഞ് സുജൂദിൽ നിന്ന് അയാൾ ഇരിക്കുന്നു. സാധാരണ പിന്നെ സുജൂദിൽ ചെയ്യുന്ന മതി, പക്ഷേ സജദ വജിഹി അലില്ലദി ഖലഖഹു വസവറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ
ഖാലിഖീൻ.
ഒരൊറ്റവട്ടം. ഇത് പിന്നെ നമ്മുടെയൊക്കെ പല ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ കാണാൻ കഴിയും.
ഏതായാലും പാഠപുസ്തകങ്ങളിലൊക്കെ, കുട്ടികളുടെ മദ്രസാ പാഠപുസ്തകങ്ങളിലൊക്കെ
ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ സുജൂദിൻ്റെ രൂപം. അതൊരു കണിഞ്ഞ മസല കാര്യങ്ങളൊന്നുമല്ല. കഴിഞ്ഞ് ഇരിക്കുക, സലാം വിട്ടാം, അത്രയേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ. അതെ.
അപ്പോൾ ഒരൊറ്റ സുജൂദ് മാത്രമാണ് അതിനെ ചെയ്യാനുള്ളത്. ഏതായിരുന്നാലും തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തായൊരു കാര്യമാണ്, നിർവഹിക്കേണ്ടതാണ് എന്നത് ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം, കല്ലാല തൂത്തിയഴഹു വസ്ജുദ് വഖത്തരിബ്. തൂത്തിയഴഹു എന്ന ഇതിനെ അസലിയായ അളവിൽ, സാധാരണ അളവിൽ മാത്രമേ നീട്ടേണ്ടതുള്ളൂ. അതിൻ്റെ കാരണം തൂത്തിയഴഹു എന്ന ഇതിൻ്റെ മുമ്പ് സുക്കൂനാണ്. ഹാ ഉ ദമീർ എന്ന് പറയുന്ന ദമീറിൻ്റെ ഹാനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിന് മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ മാത്രമാണ് നീട്ടേണ്ടതുള്ളൂ. ഇവിടെ ഹാ ഉ ദമീറിൻ്റെ മുമ്പ് തുത്യ എന്ന ഐന് സുക്കൂനായതുകൊണ്ട് അവിടെ നീട്ടേണ്ടതില്ല. ചില ആളുകളൊക്കെ ഓതുമ്പോൾ കല്ലാല തുത്യഹു വസ്ജുദ് വഖ്തരിബ് ഇങ്ങനെ ആവാറുണ്ട്. അതുണ്ടാവാൻ പാടില്ല എന്നത് കൂടി ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅം ബിന്നാസിയ, അവിടെയുള്ള ഹാ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നുന്നൊരു ഭാഗമാണ്. അവിടെയുള്ള ഹാഇൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണല്ലോ, എന്നിട്ടും നീട്ടുന്നില്ലല്ലോ എന്ന്. ആ ഹാ ദമീറിൻ്റെ ഹാ അല്ല, അതാ പദത്തിൽ തന്നെ ഉൾപ്പെട്ട അസലിയായ ഹാ ആണ് എന്നതാണ്. അപ്പോൾ ഈ ഹാ ആ ഹാ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നത് അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഏതായിരുന്നാലും നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സമയവും അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഒരു തവണ കൂടി ഈ
പറയപ്പെട്ട
ഒൻപത് ആയത്തുകൾ ഒന്ന് ഓതാം, ഓതിയിട്ട് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب.
سبحان الله والحمد لله ولا إله إلا الله والله أكبر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.
الحمد لله. ഈ സൂറത്ത് പൂർത്തിയായി. ഇൻഷാല്ലാ നാളത്തെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഈ മജാലിസ് റമദാന്റെ എപ്പിസോഡുകളിൽ ഇനി ബാക്കിയുള്ളത്. ഇൻഷാല്ലാ ഇവ എല്ലാം ചേർത്തൊരു ഒരു പര്യവസാനം എന്ന നിലക്കുള്ള ഒരു അവതരണം മാത്രമാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനാവൂ. പുതിയൊരു സൂറത്ത് ഇനി നമുക്കിതിൽ കഴിയില്ല. റമദാൻ അവസാനിക്കുന്നു. അള്ളാഹു ഈ പരിശുദ്ധമായ റമദാനിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന വിധം ഈ റമദാനിനെ ഏറ്റെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയാണ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി
അനുഗ്രഹിക്കട്ടെ.
ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം.
Ramadan, Ramadan.